പ്രസലോൾ, രണ്ട് തരത്തിലുള്ള അസീൽ അല്ലെങ്കിൽ എരിവുണ്ട് ജനത്തിന്. ഒന്ന് ദൈവത്തോടും, രണ്ട് മതത്തോട് അല്ലെങ്കിൽ സംഘടനകളോട് അല്ലെങ്കിൽ ഡിനോമിനേഷനോട് അല്ലെങ്കിൽ പാരമ്പര്യത്തോട്. ഗലാത്യർ 1:14 വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഈ സഭയെ ക്രിസ്ത്യാനികളെ എങ്ങനെ ഉപദ്രവിക്കാനും മുടിക്കാനുമുണ്ടായ കാരണം എന്ന് പറയുന്നത് എനിക്കെൻ്റെ പാരമ്പര്യത്തോടുള്ള ട്രഡീഷനോടുള്ള എരിവ് വർദ്ധിച്ചതാണ്. എന്നാൽ അദ്ദേഹം റോമർക്ക് എഴുതിയപ്പോൾ 1:10 എഴുതിയപ്പോൾ ആ ജനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു, ഈ ജനത്തിന് ദൈവത്തോട് എരിവുള്ളവരാണ്. അപ്പോൾ ദൈവത്തോട് എരിവുണ്ട്, പാരമ്പര്യത്തോട് എരിവുണ്ട്. ഇപ്പോൾ രണ്ട് കൂട്ടരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പാരമ്പര്യത്തോടും സംഘടനയോടും മതത്തോട് എരിവുള്ളവരെയാണ് വർഗീയ അല്ലെങ്കിൽ ഫെനറ്റിക്സ് മതഭ്രാന്തന്മാർ എന്ന് പറയുന്നത്. അതെല്ലാ മതങ്ങളിലുമുണ്ട് മതഭ്രാന്തന്മാർ. അവർക്ക് അവരുടെ മതമാണ് വലുത്. ആ മതം, അതിൻ്റെ ചട്ടങ്ങൾ, അതിൻ്റെ ട്രഡീഷൻ സൂക്ഷിക്കാൻ അവരെന്തും ചെയ്യും. അതാണ് യഹൂദന്മാർ, അല്ലെങ്കിൽ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ പരിശന്മാർ, യേശു കർത്താവിനെ ആക്ഷേപിക്കാനുള്ള പലപ്പോഴും കാരണം, നീ സമ്പ്രദായം നോക്കുന്നില്ലല്ലോ, പിതാക്കന്മാരുടെ സമ്പ്രദായം. അതുകൊണ്ടാണ് സഭകളിൽ പുതിയൊരു മൂവ് വരുമ്പോൾ പ്രായമുള്ളവർക്കും കുറേ കാലം ഇതിൻ്റെ അകത്തുള്ളവർക്കും ഇത് ഡൈജസ്റ്റ് ആകത്തില്ല, സത്യമാണെന്നറിഞ്ഞാൽ പോലും അവർക്കതിനെ അംഗീകരിക്കാനുള്ള പ്രയാസം എന്ന് പറയുന്നത് അവർ കണ്ട പാരമ്പര്യത്തിലോ ആ ട്രഡീഷനോ ഉള്ളതിലല്ല ഇത്. അതാണ് അവരതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇത്രയും വഷളാക്കി പുറത്ത് ആക്ഷേപിക്കുന്നത് ക്രിസ്ത്യാനികളിൽ വിശ്വാസികൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ മറ്റുള്ള സഭകളിലൊന്നും അങ്ങനത്തൊന്നും നടക്കുന്നില്ല, ഉണ്ടെങ്കിൽ അതിനെ ആരും എതിർ പറയുന്നില്ല. ഇപ്പോൾ കത്തോലിക്കരുടെ ഇടയിൽ മേരിയുടെ കണ്ണിന്ന് വെള്ളം വീഴുന്നു, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച കൊന്തയിൽ എണ്ണ ഒഴുകുന്നു, ഇത് യാഥാർത്ഥ്യമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ കത്തോലിക്കരതിനെ എതിർക്കുന്നില്ല, എല്ലാവരും അങ്ങോട്ട് ഓടുകയാണ്. തിരുവോസി ഇറച്ചി കഷ്ണമായി എന്ന് പാലക്കാട് ഒരു തിരുവോസി ഇറച്ചി കഷ്ണമായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടി, അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയായി. പക്ഷേ അതിൻ്റെ കഥ പോലും കേൾക്കാനില്ല, പക്ഷേ എതിർപ്പ് വന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷെ വിശ്വാസ കോളത്തിൽ എൻ്റർലി ഡിഫറൻ്റാണ്. എന്തെങ്കിലും ദൈവം പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ അതിനെ കെടുത്താൻ ഒരു ഹിന്ദുവോ മുസ്ലിമോ വേറൊരു സമുദായത്തിലെ ക്രിസ്ത്യാനിയോ അല്ല വരുന്നത്, നമ്മുടെ വിശ്വാസികൾ തന്നെ വരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ, രണ്ട് തരത്തിലുള്ള എരിവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് മതത്തോടുള്ള പാരമ്പര്യത്തോടുള്ള ആ ട്രഡീഷനോടുള്ള എരിവാണ് വർദ്ധിച്ചത്. അതല്ല ആക്ച്വലി വർദ്ധിക്കേണ്ടത്, നമുക്ക് ദൈവത്തോടുള്ള എരിവാണ് വർദ്ധിക്കേണ്ടത്. ദൈവത്തോടുള്ള എരിവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അല്ലെങ്കിൽ ദൈവം എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുവാനുള്ള ഒരു എരിവ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഷിവിൻ പറഞ്ഞതുപോലെ വലിയൊരു കോടീശ്വരൻ അമേരിക്കയിൽ നിന്ന് തൻ്റെ എല്ലാം വിറ്റിട്ട് ചൈനയിൽ മിഷണറിയായിപ്പോയി. ചൈനയിൽ മിഷണറി പറഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ട് പോവുകയാണ്, അപ്പോൾ തിരിച്ചു വന്നോളൊന്നൊന്നുമില്ല. ഈ ഉണർവുള്ള കാലങ്ങളിലൊക്കെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഇവർക്ക് എരിവുണ്ടാകും. അപ്പോൾ ഈ പൗലോസിനെ ദൈവം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടുണ്ടായ ഒരു കാരണം തന്നെ പൗലോസിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ടാണ്, ഈ എരിവ് സ്വഭാവം കണ്ടിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നന്നായി. പൗലോസ് ഇത്രയും പെട്ടെന്ന് ഈ ലെവലിലേക്ക് ഒരു അപ്പോസ്തലനാകാനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോകാനും കാരണമായത് തനിക്ക് എരിവായിരുന്നു. ഈ എരിവാണ് തന്നെ മുന്നോട്ട് ഓടിച്ചത്. ഇന്നലെ ബിഷപ്പ് പാണ്ഡി അത് തന്നെയാണ് ദൈവം പറഞ്ഞു കൊടുത്തത്, എൻ്റെ ജനത്തിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അവർ അവൈലബിൾ ആയിരിക്കണം. രണ്ട്, അവർക്ക് എരിവുണ്ടാകണം. ഇന്ന് തിരുവനന്തപുരം മീറ്റിംഗാണ്. ഓക്കെ, അറ്റൻഡൻസ് വർദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യം എരിവ് മാത്രമല്ല, എരിവുള്ളവർ കുറച്ചുകൂടെ അവൈലബിൾ ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്നലെ നമ്മൾ ട്യൂസ്ഡേ മീറ്റിംഗ് തുടങ്ങി. എറണാകുളത്ത് പെട്ടെന്നായിരുന്നു ഒരു തീരുമാനം. ഒരു ആഡൊന്നും കൊടുക്കാതെ തന്നെ ഞായറാഴ്ച അനൗൺസ് ചെയ്തു. ഇന്നലെ നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അറ്റൻഡ് ചെയ്ത എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അറ്റൻഡ് ചെയ്തവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എരിവും അവൈലബിലിറ്റി, ഞാൻ അവൈലബിളാണ്. അപ്പോൾ അവിടുത്തെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ, ബാക്കി എന്തിനേക്കാട്ടിലും പ്രയോറിറ്റി ഞാൻ ഈ ഉണർവിന് കൊടുക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് പ്രാപിക്കുന്നത്. അല്ല, എരിവ് മാത്രം ഉണ്ടായിട്ട് ഓഫീസിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ ദൈവം കൊടുന്ന് തരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഉണർവിൽ എല്ലാവരും സഹകരിക്കുക. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചയും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഞായറാഴ്ച സർവീസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വലുത് പ്രതീക്ഷിച്ച് വരിക. ഇന്ന് തിരുവനന്തപുരത്തും വരിക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.